2019 March 9 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. യാഥാർത്ഥ്യബോധം ഉണ്ടാകട്ടെ. രാഷ്ട്രശരീരത്തിൽ ഉണങ്ങാത്ത മുറിവായി ശേഷിക്കുന്ന അയോധ്യ ഭൂമി തർക്കക്കേസ് 3-അംഗ മധ്യസ്ഥ സമിതിക്ക് വിടാനുള്ള സുപ്രീംകോടതി തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതം തന്നെയാണ്. അതിസങ്കീർണമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും അവരുടേതായ നിലപാടുകളും സ്വാർത്ഥമോഹങ്ങളും ഉള്ള സ്ഥിതിക്ക് 3-ാമതൊരു കൂട്ടർ എടുക്കുന്ന തീരുമാനത്തിന് അതിന്റേതായ വിലയും നിലയും ഉണ്ട്. മധ്യസ്ഥതയ്ക്ക് വിടാതെ പ്രശ്നത്തിൽ കോടതി തന്നെ തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്ന് വാദിക്കുന്നവരുമുണ്ട്. കുറേനാൾ മുമ്പ് സുപ്രീംകോടതി തന്നെ മധ്യസ്ഥ നിർദ്ദേശവുമായി വന്നപ്പോൾ തർക്കകക്ഷികളുടെ ശക്തിയായ എതിർപ്പ് കാരണമാണ് നടക്കാതെ പോയത്. കാലം ഇത്രയായിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത നിലയ്ക്ക് അവസാന ശ്രമമെന്ന മട്ടിലാണ് മധ്യസ്ഥ നീക്കം നടക്കുന്നത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ഇബ്രാഹിം ഖലീഫുള്ളയുടെ അധ്യക്ഷതയിലുള്ള മധ്യസ്ഥ സമിതിയിൽ ജീവനകലയുടെ ആചാര്യൻ ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകനായ ശ്രീറാം പഞ്ചു എന്നിവരാണ് അംഗങ്ങൾ. തീരുമാനമെടുക്കാൻ സമിതിക്ക് 8 ആഴ്ചയാണ് നൽകിയിട്ടുള്ളത്. 4 ആഴ്ച കഴിയുമ്പോൾ ആദ്യ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലായിരിക്കും സമിതി സമ്മേളിച്ച് കാര്യവിചാരം നടത്തുന്നത്. സമിതിയുടെ നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് കർശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് മധ്യസ്ഥ സമിതി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അയോധ്യ പ്രശ്നം ഒരിക്കൽ കൂടി മധ്യസ്ഥ പരിഹാരം തേടുകയാണെങ്കിലും തർക്കകക്ഷികൾക്ക് സ്വീകാര്യമായ ഒരു ഫോർമുല ഉരുത്തിരിയുമോ എന്ന കാര്യത്തിൽ തീർച്ചയൊന്നുമില്ല. മുൻപ് പലവട്ടം മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഫലപ്രാപ്തി കൈവരിക്കാത്തത് ചൂണ്ടിക്കാട്ടി തർക്കകക്ഷികളായ നിർമോഹി അഖാഡയും സുന്നി വഖഫ് ബോർഡും ഒഴികെയുള്ള മറ്റു കക്ഷികൾ മധ്യസ്ഥ ചർച്ചകൾക്ക് ഇത്തവണ എതിരായിരുന്നു. എങ്കിലും കോടതി തീരുമാനം മാനിച്ച് സമിതിയുമായി ഏവരും സഹകരിക്കുമെന്ന് തന്നെ കരുതാം. വിശ്വാസവുമായി ബന്ധപ്പെട്ട അയോധ്യ പ്രശ്നം തർക്കകക്ഷികളെയെല്ലാം വിശ്വാസത്തിലെടുത്ത് പരിഹാരം തേടണമെന്ന ഉറച്ച നിലപാടാണ് പരമോന്നത നീതിപീഠത്തിനുമുള്ളത്. അതുകൊണ്ടാണ് നേരത്തെയും തർക്കകക്ഷികൾക്കു മുന്നിൽ മധ്യസ്ഥ പരിഹാരം പോരെ എന്ന് കോടതി ആരാഞ്ഞത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കോടതി തീരുമാനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടിൽ തർക്കകക്ഷികൾ പലതും ഉറച്ചുനിന്നപ്പോഴാണ് മധ്യസ്ഥ നീക്കത്തിന് അംഗീകാരം ലഭിക്കാതെ പോയത്. കോടതി ഉത്തരവിലൂടെ ലഭിക്കുന്ന അലംഘനീയ തീർപ്പായിരിക്കും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകാൻ സഹായകമെന്ന അഭിപ്രായം ഏറെ യുക്തിപൂർവമാണ്. പ്രധാന കക്ഷികളായ ഹിന്ദു മഹാസഭയും രാംലല്ലയും മധ്യസ്ഥ നീക്കത്തിന് എതിരാണ്. മറ്റു ചില ഹിന്ദു സംഘടനകൾക്കൊപ്പം UP സർക്കാരും മധ്യസ്ഥ ചർച്ചയെ അനുകൂലിക്കുന്നില്ല. പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ ഇടയ്ക്കിടയ്ക്കുള്ള മധ്യസ്ഥ ചർച്ച ഉപകരിക്കൂ എന്നാണ് അവയുടെ വാദം. പ്രശ്നത്തിൽ ജനങ്ങളുടെ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ കേൾക്കേണ്ടതെന്ന വാദവും കൂട്ടത്തിലുണ്ട്. അടുത്ത മാസം തുടങ്ങുന്ന പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് അയോധ്യ കേസിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് ഉത്കടമായി ആഗ്രഹിച്ചവർ കേന്ദ്ര ഭരണകക്ഷികളിലും ഹിന്ദു സംഘടനകളിലും ധാരാളമുണ്ട്. കോടതിയുടെ തീരുമാനം വൈകിയാൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസിലൂടെയെങ്കിലും അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നതിനാവശ്യമായ സാഹചര്യമുണ്ടാക്കണമെന്ന് ആവശ്യം ഉയർന്നതാണ്. ഏത് തെരഞ്ഞെടുപ്പിന് മുൻപും അയോധ്യ പ്രശ്നം ആളിക്കത്തിക്കാൻ ഹിന്ദുത്വവാദികൾ ശ്രമിക്കാറുണ്ട്. ഇത്തവണയും അതിന് നാനാവഴിക്കും ശ്രമങ്ങളുണ്ടാകാതിരുന്നില്ല. ഒന്നും വിജയിച്ചില്ലെന്ന് മാത്രം. രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിച്ചതിൽ അയോധ്യയ്ക്കുള്ള പങ്ക് കുറച്ചു കാണാനാവില്ല. 3 പതിറ്റാണ്ടോളമായിട്ടും പ്രശ്നം നിന്നിടത്ത് തന്നെ നിൽക്കുന്നു എന്നിടത്താണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കാപട്യവും കഴിവുകേടും ഒരുപോലെ പ്രകടമാകുന്നത്. അയോധ്യ പ്രശ്നം കേവലമൊരു ഭൂമി കേസല്ലെന്ന വസ്തുത മനസ്സിലാക്കി സ്വാർത്ഥചിന്തകൾ വെടിഞ്ഞ് ഏതു വിധേനയും ഒരു ഒത്തുതീർപ്പുണ്ടാക്കേണ്ടത് രാജ്യത്തിന്റെ വിശാല താൽപര്യത്തിന് അനുപേക്ഷണീയമാണ്. അയോധ്യയുടെ പേരിൽ ഒരുപാട് ചോര ഒഴുകിക്കഴിഞ്ഞു. ഇനിയും നിരപരാധികളെ കുരുതി കൊടുക്കാൻ നിൽക്കാതെ പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥ സമിതിയുമായി പരമാവധി സഹകരിക്കാനാണ് തർക്കകക്ഷികൾ ശ്രമിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ ഐക്യവും ജനങ്ങളുടെ സ്വൈര്യജീവിതവും മുഖ്യമാണെന്ന ചിന്ത തർക്കകക്ഷികൾക്ക് മാത്രമല്ല അവരെ ചാരി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ടാകണം. മധ്യസ്ഥ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന തീരുമാനം അംഗീകരിക്കാനുള്ള ഹൃദയവിശാലതയും അവർ കാണിക്കണം. ലോകത്ത് ഏത് സങ്കീർണ പ്രശ്നത്തിനും മധ്യസ്ഥ ചർച്ച വഴിയാണ് പരിഹാരമുണ്ടാകുന്നത്. മഹായുദ്ധങ്ങൾക്ക് പോലും അന്ത്യമുണ്ടാകുന്നതും അനുരഞ്ജന ചർച്ചയിലൂടെയാണ്. വൈകാരിക പ്രശ്നമാണെങ്കിൽ കൂടിയും അയോധ്യയിലും അത് ആകാവുന്നതേയുള്ളൂ. അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരായ മനുഷ്യർ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. രാജ്യത്തെ ഭൂരിപക്ഷവും അങ്ങനെ തന്നെ. മധ്യസ്ഥ സമിതി മുന്നോട്ടുവയ്ക്കുന്ന ഫോർമുലയ്ക്ക് കോടതി അംഗീകാരം പരിഹാരം അനിവാര്യമാണ്. ഒരിക്കൽ കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ശിരസ വഹിക്കാൻ തർക്കകക്ഷികളും ബാധ്യസ്ഥരാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. മധ്യസ്ഥ സമിതിയുടെ ശ്രമം പാഴാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അയോധ്യ പ്രശ്നത്തിൽ തർക്കകക്ഷികൾക്ക് ഇനി വേണ്ടത് യാഥാർത്ഥ്യബോധമാണ്.